Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Tasya Atmanyeshanaya Pravrutasya അഥേയം അനുവാദേയം ച ആത്മതത്വം ഉപദിശ്യതി. അപ്പോ ശ്രുതിയുടെ വാക്യത്തിൽ ശ്രദ്ധയുള്ളവൻ, വിശ്വാസമുള്ളവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ബഹിർമുഖങ്ങളായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അവന്റെ അന്വേഷണം ആത്മാഭിമുഖമാകുന്നു. അങ്ങനെ ആത്മാഭിമുഖമാകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അഥേയം അനുവാദേയം, ത്യജിക്കാൻ കഴിയാത്ത, എടുക്കാൻ കഴിയാത്ത, സ്വീകരിക്കാൻ കഴിയാത്ത ആത്മതത്വത്തെ ഉപദിശ്യതി, ഉപദേശിക്കുന്നു. എന്താണ് ഇതം സർവം നിദയം ആത്മാ? ഇത് സർവവും എന്താണ്? ആത്മാവാണ്. ഇത് സർവവും ആത്മാവാണെന്ന് പറയുമ്പോൾ അത് പ്രവർത്തിച്ച് സ്വർഗം പോലെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതൊന്നല്ല, അത് ഉപേക്ഷിക്കാൻ പറ്റിയതല്ല, ബ്രഹ്മഹത്യ പോലെ ഉപേക്ഷിക്കേണ്ട രീതിയിൽ ഉപേക്ഷിക്കത്തക്കതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതം സർവമേതായ അയം ആത്മാ എന്ന് പറയുന്നത്. അവിടെ സർവ പ്രവൃത്തികളും അവസാനിക്കുകയാണ്. അതൊന്നുകൂടി വിശദീകരിക്കുന്നു. ഇത്രാത്തു അസ്യ സർവം ആത്മൈവ അഭൂത് കേനകം പശ്യത് കേനകം വിജാനിയാ വിജ്ഞാതാരം അരേകേന വിജാനിയാ ബൃഹദാരണ്യത്തിൽ യാജ്ഞവൽക്കുന്നു ഉപദേശിക്കുന്നതാണ് മൈത്രേയിക്ക്. ഇത്രത്തു അസ്യ സർവം ആത്മൈവ അഭൂത്, എത്ര ഏതൊരവസ്ഥയിലാണോ, ജ്ഞാനാവസ്ഥയിലാണോ, അസ്യ സർവം ആത്മൈവ അഭൂത്, ആ ജ്ഞാനിക്ക് സർവവും ആത്മാവായി തന്നെ തീർന്നു. സർവവും എന്ന് പറഞ്ഞാൽ നാമരൂപാത്മകമായി അനുഭവപ്പെട്ടിരുന്ന ശരീരം തുടങ്ങി പ്രപഞ്ചം മുഴുവനും, അതെല്ലാം എന്താണ്? ആത്മാവൈവ അഭൂത്, സർവ്വ അയാളെ സംബന്ധിച്ച് ആത്മാവ് തന്നെയായി തീർന്നു. അങ്ങനെയുള്ളവൻ കേനകം പശി, എന്ത് കർണങ്ങൾ ഉപയോഗിച്ച് ഏത് വിഷയത്തെ കാണും, കേനകം വിജാനിയ ഏത് കർണത്തെ ഉപയോഗിച്ച് ഏത് വിഷയത്തെ അറിയും, ഇന്ദ്രിയാദി കർണങ്ങൾ ഉപയോഗിച്ച് ശബ്ദാദി വിഷയങ്ങളെ എങ്ങനെ അയാൾ കാണും, മനസ്സെന്ന് പറയുന്ന വിഷയം ഉപയോഗിച്ച് ഏതിനെ മനനം ചെയ്യും, ഏതിനെ അറിയും. ഹരേ മൈത്രേയി, വിജ്ഞാതാരം കേന വിജാനിയ, ഈ വിജ്ഞാതാവായിരിക്കുന്നവനെ, സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ എന്തുകൊണ്ടറിയും? അറിയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ദ്വൈത വ്യവഹാരങ്ങളെല്ലാം അവിടെ നിഷേധിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വ്യവഹാരങ്ങളും പിന്നീട് അവിടെ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അയമാത്മാ ബ്രഹ്മ എന്ന് പറയുന്നു. അപ്പൊ ഈ പ്രത്യക്ഷമായി തന്റെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ്, ഇത് തന്നെയാണ് ആ പരബ്രഹ്മം, സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന പരമാത്മ വസ്തു അത് തന്നെ ഇത്യാദി. ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു? ത്യജിക്കാനോ സ്വീകരിക്കാനോ കഴിയാത്ത പരമാത്മ വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. ആർക്ക്? ബാഹ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും വിമുഖനായ ഒരുവന്. അപ്പൊ ഇങ്ങനെ ഒരു വസ്തു തത്വത്തെ ബോധിപ്പിക്കണമെങ്കിൽ ബഹിർമുഖന് ഇത് ബോധിക്കാൻ കഴിയത്തില്ല. മനസ്സും ഇന്ദ്രിയങ്ങളും ബാഹ്യ വിഷയങ്ങളിലാണ് എങ്കിൽ അവനൊരിക്കലും ഈ ആത്മവസ്തുവിനെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല, അവനെ ബോധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവന് വേണ്ടി ആത്മവസ്തുവിനെ ഉപദേശിക്കുകയാണ്. യദ്യപി അകർത്തവ്യ പ്രധാനം ആത്മജ്ഞാനം ഹാന ഉപാധേയ ഹാനായ ഉപാദാനായ നഭവതി ഇരി തത് തഥാവിത്യ അഭ്യമേ. അപ്പൊ ഇവിടെ പൂർവോച്ച് പറയുന്നു, അങ്ങനെയാണെങ്കിൽ അകർത്തവ്യ പ്രധാനം ആത്മജ്ഞാനം, ഇങ്ങനെ ഒരു ആത്മജ്ഞാനം ഉണ്ടായാൽ തന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ. എന്താണ് അവിടെ കർത്തവ്യ ശൂന്യത വരുമല്ലോ. ആ വ്യക്തി പിന്നീട് തനിക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുന്നില്ല, അകർമ്മണ്യത വന്നു ചേരുമല്ലോ, പ്രവൃത്തി ശൂന്യത വന്നു ചേരുമല്ലോ എന്നാണ്. എന്തുകൊണ്ട്? ഹാനായ ഉപാദാനായ നഭവതി. അപ്പോ അയാൾക്ക് പിന്നീട് ഒന്നിനെയും ത്യജിക്കാനും കഴിയത്തില്ല, ഒന്നിനെയും ഗ്രഹിക്കാനും കഴിയത്തില്ല, ഒന്നിനെ അയാൾക്ക് ഉപേക്ഷിക്കാനും കഴിയുന്നില്ല, പിന്നീട് അയാൾക്ക് ഒന്നിനെയും പ്രവർത്തിക്കാനും കഴിയുന്നില്ല. അപ്പൊ ആ വ്യക്തിയിൽ അകർമ്മണ്യത വന്നു ചേരുമല്ലോ, കർമ്മമില്ലാത്ത ഒരവസ്ഥ വന്നു ചേരുമല്ലോ വരുമല്ലോ എന്നൊരു ആക്ഷേപം പറയുകയാണ്. പറയുന്നു തഥായ വ്യക്തി അഭ്യുപമ്യതേ, അതങ്ങനെ തന്നെ എന്നാണ് ഞങ്ങളുടെ പക്ഷം, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയാം. അയാൾക്ക് പിന്നീടൊന്നും ത്യജിക്കാനുമില്ല, ഒന്നും ചെയ്യാനുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ സിദ്ധാന്തം തന്നെയാണ് പറയുന്നത്, പൂർവപക്ഷം അല്ലെന്ന് പൂർവപക്ഷിയോട് പറയുകയാണ്. എന്തുകൊണ്ട്? അലങ്കാരോഹിയായ അസ്മാകം യത് ബ്രഹ്മാത്മാവഗതു സത്യം സർവ കർത്തവ്യത ഹാനി കൃതകൃത്യതാക്കി. ഇതിന്റെ എല്ലാം പരമമായ ലക്ഷ്യം എന്താണ്? കൃതകൃത്യത എന്നാണ്. കൃതം കൃത്യം ഏന, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, കൃതം ചെയ്തു കഴിഞ്ഞു എന്താണ് കൃത്യം കർത്തവ്യം. അങ്ങനെ ഒരവസ്ഥയിലെത്തിക്കുകയാണ്. എനിക്കിനി യാതൊന്നും ചെയ്യാനില്ല, ചെയ്യേണ്ടത് സർവവും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്ന ഇതാണ് മോക്ഷം എന്ന് പറയുന്നു. അകൃതകൃത്യത എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ കർത്തവ്യത ഹാനി, കർത്തവ്യത്വ ബോധമേ നശിക്കുന്നു. തനിക്ക് എന്താണ് ഇനി യാതൊന്നും ചെയ്യാനായിട്ട് ഇല്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന, ഭഗവാൻ ഗീതി പറയുന്നതാണ്. അല്ലയോ പാർത്ഥ, നമേ പാർത്ഥ അസ്ഥി കർത്തവ്യം, എനിക്ക് കർത്തവ്യമേ ഇല്ല, എങ്ങനെ തൃശ്ശു ലോകേഷു കിഞ്ചന, ഈ മൂന്ന് ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ട് എനിക്ക് യാതൊരു കർത്തവ്യങ്ങളും ഇല്ല എന്നർത്ഥം. നാൻ അവാപ്തം അവാപ്തവ്യം, ഇതുവരെ നേടാത്ത ഏതെങ്കിലും ഒന്ന് നേടേണ്ടതായിട്ടുമില്ല. അവാപ്തവ്യം, നേടേണ്ടതായിട്ടൊന്നും ഇതുവരെ നേടാത്തതൊന്നുമില്ല, ഇനി നേടേണ്ടതായിട്ടൊന്നുമില്ല. എന്നാലും വളർത്തെ ഏവച്ച കർമ്മണി, ഞാൻ ഈ കർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പിന്നീട് പറയും. അത് എന്റെ മറുവശം. ഇവിടെ പറയുന്നത് എന്താണ്? സർവകർത്തവ്യതാഹാനി, ഒരു കർത്തവ്യം ഇല്ലാതെ വരിക, കൃതകൃത്യത എന്ന് പറയുന്നതാണ് മോക്ഷം. ഇതെന്താണ്? ബ്രഹ്മാത്മ അവഗതു സത്യ, ആ പരമാത്മ ബോധമുണ്ടായിക്കഴിഞ്ഞാൽ അസ്മാകം ഹി അയം അലങ്കാര, ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഭൂഷണമാണ്, അലങ്കാരമാണ്, ഇതൊരു ദോഷമല്ല. നിങ്ങൾ പറയുന്നു അകർമ്മണ്യത വന്നു ചേരുന്നു, അതൊരു ദോഷമാണ്. ഞങ്ങളെന്താണ് പറയുന്നത്? ഇത് ഞങ്ങൾക്കൊരു ഭൂഷണമാണ്, അലങ്കാരമാണ്. സർവകർത്തവ്യത ഹാനി എന്ന് പറയുന്നത്, കൃതകൃത്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അലങ്കാരമാണ്, ഇതൊരിക്കലും ഞങ്ങളൊരു ദോഷമായി കരുതുന്നില്ല എന്നാണ്. തഥാച ശ്രുതി, ഈ കാര്യം തന്നെ ശ്രുതി വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്താണ്? ബൃഹദാരണ്യത്തിൽ ആത്മാനം ചേത് വിജാനീയാ അയം അസ്മീതി പുരുഷ കിമിച്ഛൻ കസ്യകാമായ ശരീരം അനുസഞ്ജരേ. ആത്മാനം വിജാനീയാ ചേത് അയം അസ്മീതി പുരുഷ, പുരുഷൻ ഒരു വ്യക്തി, അയം അസ്മി, അയം അഹമസ്മീത, ഈ എന്റെ പ്രത്യേകാത്മാവായിരിക്കുന്ന അത് ഞാൻ തന്നെ, ആത്മാവ് ഞാൻ തന്നെ എന്ന് വിജാനിയാ എന്ന് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, പരമാത്മാവിനെ ഞാൻ തന്നെ എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്നർത്ഥം. ബൃഹദാരണ്യത്തിൽ പറയുന്നതാണ്, അങ്ങനെ ഒരുവൻ അറിഞ്ഞു കഴിഞ്ഞാൽ കിമിച്ഛൻ, പിന്നീട് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത്, അവൻ എന്താഗ്രഹിച്ചുകൊണ്ട്, കസ്യ കാമായ, ആരുടെ കാമത്തിന് വേണ്ടി, ശരീരം അനുസഞ്ജര്, ഈ ശരീരത്തെ പിന്തുടർന്ന് അവൻ ദുഃഖിക്കും എന്നാണ്. ഈ ശരീരത്തെ പിന്തുടർന്നവൻ എങ്ങനെ ദുഃഖിക്കും എന്നാണ്. അതായത് താൻ ആത്മാവാണ്, അയമസ്മി, അയമാത്മാ അഹമസ്മി, ഈ ആത്മാവ് ഞാൻ തന്നെ, പ്രത്യക്ഷമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മാവ് ഞാൻ തന്നെ എന്ന് ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിനെ അന്യമല്ലാതെ അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിനെ അനന്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നീട് അവൻ എന്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ആർക്കു വേണ്ടി ഈ ശരീരത്തെ പിന്തുടരുമെന്നാണ്. ശരീരത്തെ പിന്തുടർന്ന് സുഖദുഃഖങ്ങൾ അവൻ എങ്ങനെ അനുഭവിക്കും എന്നാണ്. ശരീരത്തെ പിന്തുടർന്ന് ശരീരം അനുസഞ്ചരേ, ശരീരത്തെ പിന്തുടർന്നുള്ള ശരീരത്തിൽ ജ്വര സന്താപം ശരീരത്തിൽ പിന്തുടർന്ന് സാധാരണ മനുഷ്യനെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ ശരീരത്തെ പിന്തുടർന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരത്തിലുള്ള അഹംബുദ്ധിയുണ്ട്, ശരീരത്തിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളെല്ലാം തന്റേതാണെന്ന് ധരിച്ച് ശരീരത്തിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളോട് താതാമ്യപ്പെട്ട് അഹം സുഖി, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അധ്യാസ ഭാഷ്യത്തിൽ ഇക്കാര്യം വിശദീകരിച്ചാണ്. പക്ഷെ താൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഈ ശരീരത്തിലുള്ള അഹംബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഈ ശരീരത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളനുസരിച്ച് അവനെങ്ങനെ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യും. അപ്പൊ ശരീരവുമായി ബന്ധപ്പെട്ട ഈ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നില്ല എങ്കിൽ, ആ സുഖദുഃഖ അനുഭവത്തിന് വേണ്ടി പിന്നീട് എങ്ങനെ അവൻ പ്രവർത്തിക്കും? അവനിൽ പ്രവൃത്തി ഉണ്ടാകത്തില്ല എന്നാണ്. അവൻ കൃതകൃത്യനായി തീരുന്നു. ശരീര സംബന്ധിയായി ഒരു സുഖവും ദുഃഖവും അവന് നേടാനില്ല ഈ ശരീരത്തെ ഉപയോഗിച്ച്. അതുകൊണ്ട് ശരീരവുമായി ബന്ധപ്പെട്ട്, ശരീരത്തോട് താതാത്മ്യപ്പെട്ട്, അഹംബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്നില്ല എന്നാണ്. എന്നാലും അവിടെ പറയുന്നുണ്ട് വർത്തേ ഏവച കർമ്മണി, ഭഗവാൻ പറയുന്നുണ്ട് വീണ്ടും ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ലോകസംഗ്രഹമേവാർത്ഥം സംഭവ്യൻ കർത്തുമർഹതി, ആ തത്വബോധത്തോടുകൂടി ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത്തരം പ്രവൃത്തികൾ നടക്കും, അവിടെ നിന്ന് ശരീര അഭിമാനമില്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടാകുന്ന സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളോട് ഞാൻ താതാത്മ്യപ്പെടുന്നില്ല. ആ ദുഃഖങ്ങളെയെല്ലാം അന്യമായി കാണുന്നു. അതുകൊണ്ട് ബാഹ്യമായി സുഖദുഃഖാദികൾ അനുഭവപ്പെട്ടിരുന്നാലും അതൊന്നും ഞാനീ ബാധിക്കുന്നില്ല. അത് മറ്റൊരു വിഷയമാണ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പൊ പറയുന്ന എന്താണ്? ശരീരത്തോട് ശരീരത്തിന്റെ അനുതാപങ്ങളെയൊന്നും തന്റേതായി സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ സുഖദുഃഖ ദുഃഖത്തെ ഒഴിവാക്കാനും സുഖത്തെ നേടാനുമുള്ള പ്രവൃത്തി അജ്ഞാനി ചെയ്യുന്നതുപോലെ ഞാനി ചെയ്യുന്നില്ല എന്നാണ്. അത് തന്നെ ഗീതയിൽ പറയുന്നു, ഒന്നുകൂടി എടുത്തു കാണിക്കുന്നു. ഏതത് ബുദ്ധ ബുദ്ധിമാൻ സ്യാ കൃതകൃത്യസ്ഥ ഭാരത ഇതി സ്മൃതി, ഭഗവാൻ ഗീതയിൽ പറയാണ്. 15 അധ്യായത്തിൽ അവസാനം പറയാണ്, ഇത് ഉച്യതമം ശാസ്ത്രം ഇതം ഉക്തം മയാനഖ അലയോ അർജുന, ഇത് അത്യധികം രഹസ്യമായിരിക്കുന്ന ശാസ്ത്രമാണ്, ദുർബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യധികം ഗുഹ്യതമം, ഗുഹ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം, വളരെയധികം രഹസ്യമുണ്ട്. ഗുരുവിന്റെ ബുദ്ധിക്ക് എത്രമാത്രം മാലിന്യം വർദ്ധിക്കുന്നു, അതനുസരിച്ച് ഈ തത്വം അകന്നു വന്നു പോകുന്നു. അതുകൊണ്ട് അത്യധികം രഹസ്യമാണ്, അതാണ് ഇതുവരെ ഞാൻ ഉപദേശിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നത് എന്താണ്? ഏതദ് ബുദ്ധ, ഈ തത്വത്തെ ശരിയായി ഗ്രഹിച്ചിട്ട് ബുദ്ധിമാൻ സ്യാ, നീ ജ്ഞാനിയായി തീരണം, അറിവുള്ളവനായി തീരണം. കൃതകൃത്യസ്ഥ, കൃതകൃത്യനായി തീരുന്നു. പിന്നീട് അവന് കർത്തവ്യമായി ചെയ്യാനായിട്ട് മറ്റൊരു പ്രവൃത്തി ശേഷിക്കുന്നില്ല. അപ്പൊ കൃതകൃത്യതയാണ് തത്വജ്ഞാനത്തിന്റെ ഫലം, അത് തന്നെയാണ് മുക്തി എന്നുള്ള കാര്യം ഗീതയിലും ഭഗവാൻ വ്യക്തമാക്കുന്നു. ഇതി സ്മൃതി, ഗീത സ്മൃതിയാണ്. ഗീതയിലും ആ കാര്യം പറയുന്നുണ്ട്. തസ്മാത് ന പ്രതിപത്തി വിധി വിഷയതയാ ബ്രഹ്മണ സമർപ്പണം. ഇതുവരെ പറഞ്ഞു വന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മൂർത്തികാരന്റെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുകയായിരുന്നു ഇതുവരെ. മൂർത്തികാരന്റെ അഭിപ്രായം എന്താണ്? മോക്ഷം ജ്ഞാനം കൊണ്ടല്ല പ്രാപിക്കേണ്ടത്, ബ്രഹ്മത്തെ ശ്രുതിയിൽ നിർദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ അത് ഉപാസനയുടെ ഭാഗമായിട്ടാണ്, അതിനെ ധ്യാനിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ധ്യാനം കൊണ്ട് എല്ലാ മാലിന്യങ്ങളും തീർന്ന് ബ്രഹ്മത്തെ പ്രാപിച്ച് മുക്തനായി തീരണം എന്ന് പറയുന്ന ആ വൃത്തികാരന്റെ മതത്തെ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണ്. തസ്മാത്, അതുകൊണ്ട് പ്രതിപത്തി വിധി വിഷയതയാ ഉപാസനാവിധിയുടെ വിഷയമായിട്ട് ബ്രഹ്മണ സമർപ്പണം. ബ്രഹ്മത്തെ ശ്രുതി ബോധിപ്പിക്കുന്നില്ല, മറിച്ച് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത് ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അത് ജ്ഞാനത്തിന് വേണ്ടിയാണ്, ധ്യാനത്തിന് വേണ്ടിയിട്ട് അല്ല എന്ന് പറയുമ്പോൾ കേവലം ഒരു ചോദ്യം ചോദിക്കുക, സമാനം പറയുക എന്നുള്ളതല്ല, സിദ്ധാന്തത്തെ അവിടെ വ്യക്തമാക്കുകയാണ്. അതിൽ വരാമെന്നുള്ള സംശയങ്ങളെല്ലാം ഒരു ചോദ്യകർത്താവിന്റെ രൂപത്തിൽ ഒരാളെ കൊണ്ട് ചോദിപ്പിച്ച് ആശയത്തെ പ്രകടമാക്കുന്നു. യദപി കേജിദാഹു, അടുത്ത് മറ്റൊരു പക്ഷത്തിലേക്ക് കിടക്കുകയാണ്. പ്രവൃത്തി നിവൃത്തി വിധി തദ്ശേഷ നിദ്രേകേണ കേവല വസ്തുവാദി വേദഭാഗവും നാസ്തി. ഇത് പ്രാഭാകര മതമാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഓരോരുത്തരും അവരവരുടേതായ പക്ഷങ്ങൾ പറയും. വേദത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. പ്രഭാകര ഗുരുവിന്റെ അനുയായികൾ പറയുന്ന എന്താണ്? ഓരോരുന്ന് പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി, ഇതുമായി ബന്ധപ്പെടാത്ത, ഇതിനെ ബോധിപ്പിക്കാത്ത, കേവല വസ്തുവിനെ ബോധിപ്പിക്കുന്ന വേദഭാഗമേ. ബ്രഹ്മം എന്ന് പറയുന്നത് കേവല വസ്തുവാണ്, നിത്യവസ്തുവാണ്. ഇതിനെ വേദം ഒരിക്കലും ബോധിപ്പിക്കത്തില്ല. ഏതെങ്കിലും ഒരു നിത്യ വസ്തുവിനെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉള്ളതായ ഒരു വസ്തുവിനെ, നമ്മൾ യാഗം എന്ന് പറയുന്നത് മുമ്പും പറഞ്ഞിട്ടുള്ളത് കൃതി സാധ്യമാണ്, നമ്മുടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ടതാണ്. അങ്ങനെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ടതല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെ, ലൗകിക വസ്തുക്കളെ വേദം ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. ഉദാഹരണം പറയുന്നു, ഇപ്പോൾ വേദത്തിൽ തന്നെ പറയുന്നുണ്ട് ദധി, തൈര്, യാഗത്തിന് ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ്. അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വ്രീഹി, നെല്ല്, സോമം, സോമരസം. ഇതെല്ലാം എന്താണ്? നമ്മൾ പ്രയത്നിച്ചുണ്ടാക്കിയെടുക്കേണ്ട സാധനങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളാണ്. അങ്ങനെ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെ കുറിച്ച് വേദം ബോധിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്രിയയുമായി ബന്ധപ്പെടുത്തിയായിരിക്കും. വ്രീഹീൻ അവഹന്തി, വ്രീഹിയെ നെല്ല് കുത്തി അരിയാക്കി എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു നെല്ല് കുത്തി എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ നെല്ലെന്ന് പറയുന്ന വസ്തുവിനെ ബോധിപ്പിക്കുന്നത്. ദധ്നാ ജുഹോതി എന്ന് പറയുന്നത് ദധി തൈരാണ്, അതുകൊണ്ട് ഹോമം ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഹവനക്രിയ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ദധിയെ ബോധിപ്പിക്കുന്നത്. ഇതുപോലെ വേദത്തിൽ ഈ ബ്രഹ്മവസ്തുവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും. അതുകൊണ്ട് പ്രഭാകരൻ എന്താണ് പറയുന്നത്? വേദത്തിൽ യാഗം ചെയ്യുന്ന ഒരു കർത്താവിനെ കുറിച്ച് ബോധിപ്പിക്കുന്നുണ്ട്, ചെയ്യുന്നവൻ. ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ യാഗം ചെയ്യുന്ന കർത്താവാണ്. അതല്ലാതെ ഇവിടെ വേറൊരു ബ്രഹ്മവസ്തുവിനെ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ യാഗകർത്താവ് എന്നുള്ള നിലയ്ക്ക് യാഗക്രിയയുമായി ബന്ധപ്പെടുത്തിയേ ഈ ആത്മാവിനെ ബോധിപ്പിക്കുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സച്ചിദാനന്ദ ഘനമായിരിക്കുന്ന നിഷ്ക്രിയം, നിർഗുണം, നിരവയം എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെടുന്ന അങ്ങനെ ഒരു ബ്രഹ്മവസ്തുവിനെ വേദത്തിൽ ബോധിപ്പിക്കുന്നില്ല എന്ന് പറയും. അതിനെ നിഷേധിക്കുകയാണ്, അതിനെ സപ്രമാണം, അങ്ങനെയല്ല വേദത്തിൽ ആ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നു എന്നാണ്. കാരണം ഈ പ്രഭാകരനും മറ്റും കർമ്മകാണ്ഡികളാണ്. കർമ്മകാണ്ഡത്തിൽ നിഷ്ഠയുണ്ടാക്കുന്നതിന് വേണ്ടി കർമ്മകാണ്ഡികൾക്ക് ഇത് പറഞ്ഞു കൊടുത്താൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അവർ കർമ്മകാണ്ഡത്തിന് അനുയോജ്യമായ രീതിയിൽ വേദത്തിന്റെ പൂർവ്വകാണ്ഡത്തെ പ്രധാനമായി വ്യാഖ്യാനിച്ച് അതിനോട് ഉത്തരകാണ്ഡത്തെ കൂടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മതത്തെ നിഷേധിക്കുന്നു, അത് ശരിയല്ല എന്ന് പറയുന്നു. പ്രവൃത്തി നിവൃത്തി വിധി, പ്രവൃത്തി വിധി നിവൃത്തി വിധി, സ്വർഗകാമോ യജേത എന്ന് പറയുന്നത് പ്രവൃത്തി വിധി, ബ്രാഹ്മണോ അനഹന്തവ്യ എന്ന് പറയുന്നത് നിവൃത്തി വിധി. തദ്ശേഷതയാ തദ്ശേഷ വിദ്രേകരണം, അതിന്റെ അംഗമായിട്ട് വസ്തുക്കളെല്ലാം അവിടെ ബോധിപ്പിക്കുന്നു. ദധി പരിഹ്യാദി വസ്തുക്കളെ, അതല്ലാതെ കേവല വസ്തുവാദി, നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള കേവലമായ വസ്തു ബ്രഹ്മം, അതിനെ ബോധിപ്പിക്കുന്ന വേദഭാഗവും നാസ്തി. അങ്ങനെ വേദത്തിൽ ഒരിടത്തും പറയുന്നില്ല ഇതി തൊന്നാണ്, അത് ശരിയല്ല അവർ പറയുന്നു. എന്താണ് ഔപനിഷദസ്യ പുരുഷസ്യ അനന്യശേഷത്വം, ഔപനിഷദമായ പുരുഷൻ. ഉപനിഷത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈ പുരുഷൻ ആത്മവസ്തു എന്താണ്? അനന്യശേഷത്വം, അതായത് കർമാംഗമല്ല, മറ്റൊന്നിന്റെ അംഗമായിട്ടല്ല അതിനെ ബോധിപ്പിക്കുന്നു. അതിന് സ്വതന്ത്രമായ ഒരു ഭാഗത്തിൽ സ്വതന്ത്രമായ വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്.
यो असौ उपनिषत्स्येव अधिकतः पुरुषो असंसारी ब्रह्म उत्पाद्यादि चतुर्विध द्रव्य विलक्षणः स्वप्रकरणस्तु अनन्यशेषः नासौ नास्ति न अधिगम्यते इति वा सख्यं वदितम്. നമ്മൾ പറയുന്നത് ശരിയല്ല. അതിനവർ ഒരുപാട് യുക്തികളൊക്കെ എല്ലാം പറയുന്നുണ്ട്. പ്രഭാകരൻ അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് പറയണം. അതിനെയൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നു എന്താണ്? നമ്മൾ പറയുന്നത് ശരിയല്ല. ഔപനിഷദസ്യ പുരുഷ, ഉപനിഷത്തിൽ പറയുന്ന ഈ പുരുഷൻ ആത്മവസ്തു മറ്റൊന്നിന്റെയും ഭാഗമായി ഉപദേശിക്കുകയില്ല. യോസവ് ഉപനിഷസ് ഏവ അധികത, ഇത് ഉപനിഷത്തിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റൂ. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം ഉപനിഷസ് ഏവ, ഉപനിഷത്തുകളിൽ മാത്രമാണ് അത് അറിയപ്പെടുന്നത്. ആ പുരുഷൻ ആരാണ്? അസംസാരിയാണ്. അതിന് ജനന മരണങ്ങളില്ല. അത് ബ്രഹ്മമാണ്, അത് പരമാത്മ വസ്തുവാണ്. ഉത്പാദ്യാദി ചതുർവിധ ദ്രവ്യ വിലക്ഷണ, നമ്മളീ പറയുന്ന നാല് തരത്തിലുള്ള ദ്രവ്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉത്പാദ്യം, വികാരിയും, സംസ്കാരം, ആപ്യം, നമ്മൾ കഴിഞ്ഞ ചർച്ച ചെയ്ത ഈ നാല് തരത്തിലുള്ള വസ്തുക്കളിൽ നിന്നും അത് ഭിന്നമാണ്. സ്വപ്രകരണസ്ഥോ, ഉപനിഷത് ഭാഗത്തിലാണ് അതിനെ പ്രതിപാദിക്കപ്പെടുന്നത്. സ്വപ്രകരണം എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗം ഉപനിഷത്ത്, അതിനുള്ളതാണ്. അനന്യശേഷ, അത് കർമ്മത്തിന്റെ അംഗമല്ല. നാസൗ, അങ്ങനെയൊന്നില്ല. നാസ്തി, അത് ശൂന്യമാണ്. നാധികമ്യത, അത് ഒരിടത്തും അറിയപ്പെടുന്നില്ല. ഇതിവാ സഖ്യം മതിതും എന്നൊന്നും പറയാൻ കഴിയത്തില്ല.